ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@asamc.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
നമ്മെയെല്ലാം പൂർണ്ണം ദൈവമെന്നെ കരുതും പാതയെല്ലാം പൂർണ്ണം സത്തനി ശക്തികളെ വിട്ടു പിന്മാറിടുവിൻ സത്തനി ശക്തികളെ വിട്ടു പിന്മാറിടുവിൻ എത്ര നല്ലവനേശു നഗൻ ജീവനായകനേശു നഗൻ എത്ര നല്ലവനേശു നഗൻ ജീവനായകനേശു നഗൻ
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം കേൾപ്പിക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ഇടയാകുന്നത് എങ്കിൽ പ്രത്യേകമായി സ്വാഗതം. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്ത പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരട്ടെ. ഈ ഒരു ദിവസം മുഴുവനും ഞങ്ങളെ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങൾ അല്പസമയം തിരുവചന ചിന്തയുമായി സമയം അങ്ങയുമായി ചിലവിടുമ്പോൾ തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഇന്നത്തെ ചിന്ത ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുവാൻ, പ്രചോദനമായി തീരുവാൻ അങ്ങ് സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. മാതാപിതാക്കളുടെ സ്നേഹവും കരുതലും കുട്ടികളുടെ ക്ഷേമവും വികാസവും വർദ്ധിപ്പിക്കുന്നു. അതുപോലെ ഒരു കുട്ടിയുടെ അതുല്യമായ വ്യക്തിത്വത്തിൻ്റെ പരിണാമത്തെ പരിപോഷിപ്പിക്കുന്നതും പിന്തുണയ്ക്കുന്നതും അവരുടെ സ്നേഹമുള്ള പരിപാലനം ആയിരിക്കും. നേരെ മറിച്ച് കുറച്ച് ക്രൂരമായ, കുറച്ച് ഗൗരവപൂർണമായ പരിപാലനം, അതായത് കഠിനമായ പരിപാലനം, കുട്ടിയുടെ മാനസിക വളർച്ചയെ ഏതെങ്കിലും വിധത്തിൽ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് സംശയാതീതമാണ്. ഒരുപക്ഷേ ഈ കഠിനമായ പരിപാലനം കുട്ടിയുടെ മനസ്സിൽ അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ വേദനാജനകമായ മുറിവുകളുടെ പാടുകൾ നിലനിർത്തിയേക്കാം. ജീവിതകാലം മുഴുവനും തെറ്റായതും വേദനയുണ്ടാക്കുന്നതുമായ വികലമായ സ്നേഹമായി കുട്ടികളിൽ അത് തുടരുവാൻ ഇടയാകും. മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ ഊഷ്മളതയുടെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ ആത്മാർത്ഥമായ പ്രകടനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. സഹാനുഭൂതിയും നല്ല നർമ്മവും പകരുന്ന ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ സൗഹൃദഭാവം, അല്ലെങ്കിൽ വാത്സല്യപൂർവമായ ഒരു ആലിംഗനം, ശാരീരികമായ ഒരു ചേർത്തണയ്ക്കൽ, മാന്യമായ പരിഗണന, ആർദ്രമായ ഒരു നോട്ടം, അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്ന റോളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളുമായി പൊരുത്തപ്പെടുന്ന മാതാപിതാക്കൾ അവരുടെ പ്രതികരണങ്ങളുടെ തീവ്രതയും വൈകാരിക സ്വരവും ക്രമീകരിക്കും. അങ്ങനെ അവർക്കതിനുള്ള ഒരു കഴിവ് ഉണ്ട് എങ്കിൽ അവർ കുട്ടികളിൽ വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും സഹാനുഭൂതി വളർത്തിയെടുക്കണമെന്നും പഠിക്കാൻ ആവശ്യമായ അന്തരീക്ഷം ഒരുക്കിക്കൊടുക്കും. പല മാതാപിതാക്കൾക്കും ഒരു നെഗറ്റീവ് ഇമേജ് അഥവാ നിഷേധാത്മകമായ ഒരു പ്രതിച്ഛായ ഉണ്ട് എങ്കിൽ അത് അറിയാതെ തങ്ങളുടെ കുട്ടികളിലേക്കും വ്യാപിപ്പിക്കുവാൻ ഇടവരുന്നു. തങ്ങളുടേതായിട്ടുള്ള ചില തെറ്റുകൾ അത് മാതാപിതാക്കൾ മറച്ചു വെക്കുവാനോ അതിനെ ന്യായീകരിക്കുവാനോ കുട്ടികളുടെ മേൽ ചിലപ്പോൾ തെറ്റായ ചില തീവ്രത നിറഞ്ഞ വൈകാരിക പ്രകടനങ്ങൾ നടത്തും. അത് കുട്ടികളിൽ ഒരുപക്ഷേ അവരുടെ മനോഭാവത്തിൽ, അവരുടെ സമീപനത്തിൽ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് വഴി തെളിയിക്കുവാൻ ഇടയാകുകയും ചെയ്യും. സ്വയമായി സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കഴിയാത്ത ഒരു മാതാപിതാവിന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല സ്വഭാവത്തെക്കുറിച്ചും നിഷേധാത്മകമായ ജീവിത ശൈലി വെടിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരികയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഒരു കണക്കിൽ പറഞ്ഞാൽ മാതാപിതാക്കളെക്കാൾ, തെറ്റായ കുടുംബ അന്തരീക്ഷത്തെക്കാൾ നിഷേധാത്മകമായ ധാരണകൾ കുട്ടികളിലേക്ക് പകർത്താൻ മികച്ച ആളുകളുമില്ല, മറ്റൊരു സ്ഥലവുമില്ല. അവികസിതമോ അല്ലെങ്കിൽ അപക്വമോ ആയ സമയത്ത് മാതാപിതാക്കൾ ആയിപ്പോയവർ തങ്ങൾക്കുണ്ടാകുന്ന കുട്ടിയെ ചിലപ്പോൾ അനാവശ്യമെന്ന് കരുതുകയോ ഒരു ഭാരമെന്ന് കരുതുകയോ ഒക്കെ ചെയ്ത് ആ കുട്ടികളോട് ഇടപഴകാറുണ്ട്. അവരോട് ലളിതമായ സ്നേഹപ്രകടനങ്ങൾ പോലും കാണിക്കുവാൻ വേണ്ടതായ പക്വത അവൽ അതുവരെയും ഉണ്ടായിട്ടുകൂടി ഉണ്ടാകുകയില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ, മിക്കവാറും എല്ലാ മാതാപിതാക്കളും വിവിധ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വിവിധ സാഹചര്യങ്ങളിൽ തങ്ങളുടെ മക്കളെ പരിപാലിക്കുന്നുണ്ട് എങ്കിലും പലപ്പോഴും ശരിയായ രീതിയിൽ കുഞ്ഞുങ്ങളിൽ അത് പ്രകടമാകുന്നില്ല, അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മാതാപിതാക്കൾക്ക് ബാഹ്യപരമായി ചെയ്യുന്ന സ്നേഹപൂർവമായ പ്രവർത്തനങ്ങൾ ആന്തരികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ആന്തരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതും നമ്മൾ മറക്കരുത്. മാതാപിതാക്കളുടെ നല്ല ഉദ്ദേശങ്ങൾ ഒരുപക്ഷെ കഠിനമായ പരിശീലന രീതിയിൽ കൂടിയാണെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യം ഉണ്ടായി എന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ നിലവാരത്തിലേക്ക് എത്തി കുട്ടികളെ മനസ്സിലാക്കുന്നവരായി, കുട്ടികളുടെ കുറവുകളെ തിരിച്ചറിയുന്നവരായി, കുട്ടികളുടെ ബലഹീനതകളെ അംഗീകരിച്ചുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരികയാണ് ഏറ്റവും നല്ല രീതിയിൽ അവരുമായി ഇടപഴകുകയും അവരെ ശരിയായ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്നതായുള്ള ഒരു വഴി ഉണ്ടാകുകയും ചെയ്യുന്നത്. ഒരു കുട്ടിയെ പക്വതയുള്ള അല്ലെങ്കിൽ വളർച്ചയിലേക്ക് നയിക്കുവാൻ വിശുദ്ധമായ ഉദ്ദേശവും സ്നേഹിക്കാനുള്ള കഴിവും ദീർഘമായ ക്ഷമയും ആവശ്യമാണ് എന്നർത്ഥം. ദൈവം പ്രാഥമികമായി ഒരു രക്ഷിതാവാണ്, ഒരുപക്ഷേ ഏറ്റവും മികച്ച രക്ഷിതാവ്. ഇതുവരെയുള്ള ഏതൊരു ഭൗമിക മാതാപിതാക്കളെക്കാളും മികച്ച ഒരു രക്ഷിതാവാണ് സ്വർഗത്തിലെ നമ്മുടെ പിതാവ്. ദൈവത്തെ പ്രാഥമികമായി ആളുകൾ ഒരു ന്യായാധിപനായിട്ടാണ് കരുതിയിരുന്നത്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി നടക്കുന്ന ഒരു ന്യായാധിപതി, തെറ്റ് ചെയ്തവരെ ക്രൂരമായി ശിക്ഷിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ജഡ്ജി, ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് പലപ്പോഴും സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ച് ആളുകൾ വരച്ച് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ബൈബിൾ നമ്മളോട് വെളിപ്പെടുത്തുന്നത് അത്തരത്തിൽ ക്രൂരനായ ഒരു ദൈവമല്ല, മറിച്ച് തൻ്റെ വിശുദ്ധമായ മാർഗത്തെക്കുറിച്ച്, ആ വിശുദ്ധമായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന തൻ്റെ സൃഷ്ടികളാകുന്ന മക്കൾ എങ്ങനെ നടക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുള്ള ഒരു സ്നേഹ പിതാവായിട്ടാണ്, അങ്ങനെയാണ് ബൈബിൾ ഈ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നത്. യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് നമ്മളെ പ്രാർത്ഥിപ്പിക്കുവാൻ പഠിപ്പിച്ചു. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എങ്ങനെ തുടങ്ങണമെന്നാണ് പഠിപ്പിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരു പിതാവ് എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് തൻ്റെ പിതാവിനെ, സ്വർഗത്തിലെ ദൈവത്തെ നമ്മുടെ മുമ്പിലും അവതരിപ്പിച്ചത്, മനസ്സിലാക്കി തന്നത്. നമ്മുടെ പിതാവെന്ന നിലയിൽ ദൈവവുമായി നാം ബന്ധപ്പെടേണ്ട പ്രാഥമികമായ മാർഗമെന്ന് പറയുന്നത് ദൈവത്തെ നമ്മുടെ പിതാവായി തിരിച്ചറിയുക എന്നുള്ളതാണ്. പക്വത ഏറിയ യഥാർത്ഥ നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ഒരു രക്ഷിതാവ്, ഒരു പിതാവ് എന്ന് നമ്മൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം. ഒരു നല്ല പിതാവ് സമയാസമയങ്ങളിൽ തൻ്റെ റോൾ സമന്വയിപ്പിക്കും. ചില സമയങ്ങളിൽ സുഹൃത്ത് എന്ന നിലയിൽ, ചില സമയങ്ങളിൽ ഒരു പരിശീലകൻ എന്ന നിലയിൽ, ചില സമയങ്ങളിൽ ഒരു വഴികാട്ടി എന്ന നിലയിൽ. അങ്ങനെ ഒരു പിതാവ് തൻ്റെ താൻ സ്നേഹിക്കുന്ന മക്കളെ എങ്ങനെയാണ് ശരിയായ മാർഗത്തിൽ നടത്തുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഉറപ്പായിട്ടും അത് നമ്മിൽ മഹത്തരമായിട്ടുള്ള ഒരു ചിത്രമായിരിക്കും ദൈവത്തെക്കുറിച്ച്, പിതാവെന്ന ഒരു ചിത്രമായിരിക്കും ബൈബിൾ നമ്മുടെ ഉള്ളിൽ വരച്ച് കാണിക്കുക. ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ കഷ്ടപ്പതിയിലൂടെ കഷ്ടപ്പാടിലൂടെ കടത്തിവിട്ടല്ല ദൈവം നമ്മളെ വളർത്തുന്നത്. ഒരു പക്വതയുള്ള പിതാവ്, മാതാവ് ഒരിക്കലും തങ്ങളുടെ കുഞ്ഞുങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുകയില്ല. തൻ്റെ മക്കൾ കഷ്ടം അനുഭവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടതയിൽ ദൈവം സന്തോഷിക്കുന്നു എന്ന് കരുതുന്നത് അബദ്ധ ജഡിലമാണ്. മനുഷ്യൻ്റെ സന്തുഷ്ടിയിൽ സ്വർഗം മുഴുവനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൂതഗണങ്ങളുമെല്ലാം നമ്മുടെ സന്തുഷ്ടിയിൽ, നമ്മുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഓർത്ത് വളരെയധികം താല്പര്യമെടുക്കുന്നവരാണ്. നമ്മുടെ സ്വർഗസ്ഥ പിതാവ് തൻ്റെ സൃഷ്ടികളിൽ ഒന്നിൻ്റെയും സന്തോഷം അടച്ചു കളയുന്നില്ല. നമുക്ക് കഷ്ടപ്പാടും നിരാശയും വരുത്തുന്നതും സ്വർഗീയ ഭാഗ്യത്തിൻ്റെ വാതിൽ അടച്ചു കളയുന്നതുമായ എല്ലാ കാര്യങ്ങളും നാം പാട് ഉപേക്ഷിക്കണമെന്ന് മാത്രമാണ് ദൈവം നമ്മളെക്കുറിച്ച് വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. അതെ, അവൻ ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം തന്നെ നമ്മുടെ നല്ലതിന് വേണ്ടിയുള്ളതാണ്. കാരണം അവ ചെയ്താൽ അതിൻ്റെ മോശമായ അനന്തരഫലങ്ങൾ എന്താണെന്ന് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാകുന്നതിന് മുമ്പ് മനസ്സിലാക്കിയ ഒരു പിതാവ് നമ്മളോട് അത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടായിരിക്കാം ചില കാര്യങ്ങളിൽ നിന്ന് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നത്. ഒരു നല്ല രക്ഷിതാവായി ദൈവം എപ്പോഴും നല്ല പങ്ക് വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അവനെപ്പോഴും നമ്മെ സഹായിക്കാനും വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടിയുള്ളതാണ്, നമുക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലാതെ നമുക്ക് എതിരായിട്ടല്ല. പ്രപഞ്ച സൃഷ്ടാവ്, ലോകത്തിൻ്റെ ഉദ്ധാരകനായ നമ്മുടെ കർത്താവ് മനുഷ്യരെ അവർ ആയിരിക്കുന്ന നിലയിൽ തന്നെ, അതായത് അവരവരുടെ ആവശ്യകതകൾ, ന്യൂനതകൾ, ബലഹീനതകൾ ആദ്യമായവ മനസ്സിലാക്കിക്കൊണ്ടാണ് തങ്ങളിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് ക്ഷണിക്കുന്നത്. എൻ്റെ അടുക്കൽ കടന്നു വരുവാൻ പറയുമ്പോൾ നീ എല്ലാ നിന്റെ പാപങ്ങളെയും വൃത്തിയാക്കി അല്ലെങ്കിൽ വിശുദ്ധമായ ഒരു ജീവിതം നയിച്ച് നീ നീതിമാനാണെന്ന് സ്വയം തെളിയിച്ച് നീ വരണമെന്നല്ല, നമ്മൾ വരണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ ന്യൂനതകളും ബലഹീനതകളും കുറവുകളും തെറ്റുകളും എല്ലാം തിരിച്ചറിഞ്ഞ ഒരു ദൈവം ആണ് നമ്മളെ വിളിക്കുന്നത്, നമ്മെ ക്ഷണിക്കുന്നത്. അവൻ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വെടിപ്പാക്കുകയും തൻ്റെ രക്തം മൂലമുള്ള തൻ്റെ രക്തത്തിലൂടെ നമ്മളെ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ഞാൻ എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുക? അനേക ആളുകൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. നിന്നെ തന്നെ, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം വളരെയധികം ഇഷ്ടപ്പെടുന്നു. നമ്മുടെ തീരുമാനങ്ങളും നമ്മുടേതായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും മണലുകൊണ്ടുള്ള കയറ് പോലെയാണ്. നമുക്ക് നമ്മുടെ വിചാരങ്ങളെയും പ്രേരണകളെയും അഭിലാഷങ്ങളെയും നിയന്ത്രണ വിധേയമാക്കി വെച്ച് അല്ലെങ്കിൽ ഇതെല്ലാം ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം ദൈവത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മളൊരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. നമുക്ക് ദൈവത്തിൻ്റെ ശക്തി അത്യന്തികമായിട്ട്, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ചൊരിയാൻ ദൈവം തയ്യാറാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇന്ന് നമ്മൾ വായിച്ച വാക്യം പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായ ഒരു മാതാവ് അല്ലെങ്കിൽ പിതാവ് തൻ്റെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് തന്നോട് യാചിക്കുന്ന ആളുകൾക്ക് അവൻ്റെ കൃപ, അവൻ്റെ നന്മ, അവൻ്റെ വിശുദ്ധി, അവൻ്റെ നീതി എത്രയധികം കൊടുക്കും? ഇതൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ, ഈ വാഗ്ദത്തത്തെ നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, ഈ വാഗ്ദത്തത്തെ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, ഉറപ്പായിട്ടും നമ്മുടെ ജീവിതം ഏറ്റവും സ്വർഗത്തിനിഷ്ടപ്പെട്ട, ദൈവത്തിനിഷ്ടപ്പെട്ട ഒരു ജീവിതമായിട്ട് മാറും. അത്തരത്തിലുള്ളൊരു ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ പിതാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തോട് യാചിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും അങ്ങ് ഞങ്ങളോട് മേൽ ചൊരിഞ്ഞിരിക്കുന്ന അങ്ങയുടെ കൃപയ്ക്കുമായിട്ട് നന്ദി പറയുന്നു. അങ്ങയോട് ഞങ്ങൾ യാചിക്കുമ്പോൾ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിധമായിട്ടുള്ള മലിനതകളെയും മാറ്റി അങ്ങയുടെ വിശുദ്ധിയെ ഞങ്ങൾക്ക് നൽകണമേ, അങ്ങയുടെ നീതിയെ ഞങ്ങളിൽ അങ്ങ് പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ ദുഷ്ടലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ അങ്ങയുടേതായിട്ടുള്ള മാർഗത്തിൻ്റെ വ്യത്യസ്തത, മൂല്യം, അതിൻ്റെ പവിത്രത തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കുന്നു. അതിനായുള്ള കൃപ ഞങ്ങളുടെ ചൊരിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. Thank you.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.